ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽചന്ദ്രൻ. പ്രധാന വാർത്തകൾ. അഞ്ച് രാഷ്ട്ര സന്ദർശനത്തിന്റെ അവസാനഘട്ടത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് നമീബിയയിലെ വിൻഹോക്കിലെത്തും. സംസ്ഥാനത്തെ നിപ സമ്പർക്ക പട്ടികയിൽ 485 പേരാണ് ഉൾപ്പെട്ടിരിക്കുന്നതെന്ന് മന്ത്രി ബീണ ജോർജ്. പ്രതിപക്ഷ സംയുക്ത ട്രേഡ് യൂണിയനുകളും സർവീസ് സംഘടനകളും ആഹ്വാനം ചെയ്ത 24 മണിക്കൂർ ദേശീയ പണിമുടക്ക് തുടങ്ങി. ഡയസ്നോൺ പ്രഖ്യാപിച്ച് സംസ്ഥാന ഗവൺമെന്റ്. 2023 സംസ്ഥാന ജൈവവൈവിധ്യ സംരക്ഷണ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. ചരിത്ര പ്രസിദ്ധമായ ആലപ്പുഴ ചമ്പക്കുളം മൂലം ജലോത്സവം ഇന്ന്. വാർത്തകൾ വിശദമായി. അഞ്ച് രാഷ്ട്ര സന്ദർശനത്തിന്റെ അവസാനഘട്ടത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് നമീബിയയിലെ വിൻഹോക്കിലെത്തും. പ്രസിഡന്റ് നിദുംബോ നാന്ദി ദാത്തോയുടെ ക്ഷണപ്രകാരമാണ് നരേന്ദ്രമോദിയുടെ ആദ്യ നമീബിയൻ സന്ദർശനം. 3 പതിറ്റാണ്ടിന് ശേഷം അവിടെയെത്തുന്ന 3-ാമത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി. ആചാരപരമായ സ്വീകരണത്തിന് ശേഷം 2 രാജ്യങ്ങളും സാമ്പത്തിക പങ്കാളിത്തം കൂടുതൽ ശക്തമാക്കുന്ന പ്രതിനിധിതല ചർച്ചകൾക്ക് തുടക്കമിടും. ഡെസ്ക് റിപ്പോർട്ട്.
ഊർജ്ജസുരക്ഷ, ആരോഗ്യം, ഔഷധ മേഖല എന്നിവ ഉൾപ്പെടെ നിർണായക തലങ്ങളിൽ സഹകരണം വർദ്ധിപ്പിക്കുന്ന ധാരണാപത്രങ്ങൾ ഇരുരാജ്യങ്ങളും ഒപ്പുവെക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പ്രധാനമന്ത്രിക്ക് നമീബിയയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയും ഇന്ന് സമ്മാനിക്കും. നമീബിയയുടെ സ്ഥാപക പിതാവും ആദ്യ പ്രസിഡന്റുമായ ഡോക്ടർ സാം നുജോമയ്ക്ക് ആദരാഞ്ജലി അർപ്പിച്ച ശേഷം നരേന്ദ്രമോദി നമീബിയൻ പാർലമെന്റിനെയും അഭിസംബോധന ചെയ്യും. കഴിഞ്ഞ ദിവസം ബ്രസീൽ പ്രസിഡന്റ് ലുല ഡാ സിൽവയുമായി നരേന്ദ്രമോദിയുടെ കൂടിക്കാഴ്ചയിൽ കാർഷിക മേഖല സമ്പദ് വ്യവസ്ഥയ്ക്ക് നൽകുന്ന പ്രാധാന്യം ചർച്ച ചെയ്തതായി വിദേശകാര്യ മന്ത്രാലയ സെക്രട്ടറി പി കുമരൻ അറിയിച്ചു. ഇരു രാജ്യങ്ങളും വിവിധ മേഖലകളിൽ കൈവരിച്ച നേട്ടങ്ങൾ, സാങ്കേതിക അറിവുകൾ തുടങ്ങിയവയുടെ കൈമാറ്റം സംബന്ധിച്ച സഹകരണം മെച്ചപ്പെടുത്താൻ പ്രധാനമന്ത്രി നിർദ്ദേശിച്ചതായും കുമരൻ പറഞ്ഞു.
റോയിട്ടേഴ്സ് ഉൾപ്പെടെ അന്താരാഷ്ട്ര വാർത്താ ചാനലുകളെ തടയുന്ന ഒരു ഉത്തരവും കേന്ദ്രം പുറപ്പെടുവിച്ചിട്ടില്ലെന്ന് ഇലക്ട്രോണിക്സ് ആൻഡ് ഐടി മന്ത്രാലയം വ്യക്തമാക്കി. ഇന്ത്യയിലെ എക്സ് പ്ലാറ്റ്ഫോമിൽ റോയിട്ടേഴ്സിനെയും റോയിട്ടേഴ്സ് വേൾഡിനെയും ബ്ലോക്ക് ചെയ്തതായി കണ്ടെത്തിയ ഉടൻ വിലക്ക് നീക്കണമെന്നാവശ്യപ്പെട്ട് മന്ത്രാലയം കത്ത് നൽകിയിരുന്നുവെന്ന് മന്ത്രാലയം വിശദീകരണക്കുറിപ്പിൽ അറിയിച്ചു. സംസ്ഥാനത്തെ നിപ സമ്പർക്ക പട്ടികയിൽ 485 പേരാണ് ഉൾപ്പെട്ടിരിക്കുന്നതെന്ന് മന്ത്രി വീണ ജോർജ് അറിയിച്ചു. മലപ്പുറം ജില്ലയിൽ 192 പേരും, കോഴിക്കോട്ട് 114 പേരും, പാലക്കാട്ട് 176 പേരും, എറണാകുളത്ത് 2 പേരും, കണ്ണൂരിൽ ഒരാളുമാണ് പട്ടികയിൽ. മലപ്പുറത്ത് 18 പേർ ചികിത്സയിലുണ്ട്. ഇതിലൊരാൾ അത്യാഹിത വിഭാഗത്തിലാണ്. മലപ്പുറം ജില്ലയിൽ ഇതുവരെ 42 സാമ്പിളുകൾ നെഗറ്റീവായതായും മന്ത്രി അറിയിച്ചു. പാലക്കാട്ട് 3 പേരാണ് ഐസൊലേഷൻ ചികിത്സയിൽ കഴിയുന്നത്. സംസ്ഥാനത്ത് ആകെ 26 പേർ ഹയസ്റ്റ് റിസ്കിലും 117 പേർ ഹൈറിസ്ക് വിഭാഗത്തിലും നിരീക്ഷണത്തിലാണ്. പ്രതിപക്ഷ സംയുക്ത ട്രേഡ് യൂണിയനുകളും സർവീസ് സംഘടനകളും ആഹ്വാനം ചെയ്ത 24 മണിക്കൂർ ദേശീയ പണിമുടക്ക് തുടങ്ങി. ഇന്ന് അർദ്ധരാത്രി വരെയാണ് പണിമുടക്ക്. പണിമുടക്ക് രാഷ്ട്രീയ പ്രേരിതമാണെന്ന നിലപാടിൽ BMSന്റെ തൊഴിലാളി സംഘടനകൾ പണിമുടക്കിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ്. സംസ്ഥാന ഗവൺമെന്റ് പണിമുടക്കിന് ഡയസ്നോൺ പ്രഖ്യാപിച്ചു. KSRTCയും KSEBയും ഡയസ്നോൺ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പോലീസ് സുരക്ഷ നൽകിയാൽ KSRTC ബസ്സുകൾ സർവീസ് നടത്തുമെന്ന് BMS തൊഴിലാളി സംഘടനകൾ അറിയിച്ചു. KSRTC സർവീസ് നടത്തുമെന്ന് മന്ത്രി KB ഗണേഷ് കുമാർ ഇന്നലെ അറിയിച്ചിരുന്നു. കാലിക്കറ്റ് MG കുഫോസ് സർവകലാശാലകൾ ഇന്ന് നടത്താനിരുന്ന എല്ലാ പരീക്ഷകളും മാറ്റിയിട്ടുണ്ട്. ദേശീയ പണിമുടക്കെന്ന പേരിൽ കേരളത്തിൽ അപ്രഖ്യാപിത ബന്ദ് നടത്താനാണ് ഭരണനേതൃത്വം ശ്രമിക്കുന്നതെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ് ആരോപിച്ചു. ഇത് അങ്ങേയറ്റം ജനവിരുദ്ധമാണെന്നും പണിമുടക്ക് നേരിടാനാണ് സംസ്ഥാന ഗവൺമെന്റ് തയ്യാറാകേണ്ടതെന്നും അദ്ദേഹം പ്രസ്താവനയിൽ പറഞ്ഞു. പണിമുടക്കിലൂടെ ഉണ്ടാകുന്ന നഷ്ടം ആഹ്വാനം നൽകിയ തൊഴിലാളി സംഘടനാ നേതാക്കളിൽ നിന്ന് ഈടാക്കാൻ സംസ്ഥാന ഗവൺമെന്റ് തയ്യാറാകണമെന്നും രമേശ് കോഴിക്കോട്ട് ആവശ്യപ്പെട്ടു. കേരള സർവകലാശാലയിലെ സംഘർഷത്തിൽ SFI സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെ 27 പേർക്കും കണ്ടാലറിയാവുന്ന 1000 പ്രവർത്തകർക്കുമെതിരെ പോലീസ് കേസെടുത്തു. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസ്. SFI സംസ്ഥാന സെക്രട്ടറി PS സഞ്ജീവാണ് കേസിലെ 1-ാം പ്രതി. പൊതുമുതൽ നശിപ്പിച്ചു, പോലീസുകാരെയും സർവകലാശാല ജീവനക്കാരെയും ദേഹോപദ്രവം ഏൽപ്പിച്ചു എന്നീ കുറ്റങ്ങൾ ചുമത്തിയാണ് കേസ്. സംസ്ഥാനത്തെ സർവകലാശാലകളിൽ ഗവൺമെന്റ് സ്പോൺസേഡ് സമരമാണ് SFIയുടെ നേതൃത്വത്തിൽ നടത്തിയതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ കുറ്റപ്പെടുത്തി. പോലീസും ഇതിന് കൂട്ടുനിന്നതായി അദ്ദേഹം തിരുവനന്തപുരത്ത് പ്രസ്താവനയിൽ പറഞ്ഞു. കോഴിക്കോട്ടെ കോരപ്പുഴ ഡ്രെഡ്ജിംഗ് പ്രവൃത്തി വേഗത്തിൽ പൂർത്തിയാക്കാൻ മന്ത്രി AK ശശീന്ദ്രൻ നിർദ്ദേശം നൽകി. മാട്ടുവയൽ ഭാഗത്തെ കടൽഭിത്തി ഉയർത്താനും സംരക്ഷണ ഭിത്തി നിർമ്മിക്കാനും നിർദ്ദേശം വേഗത്തിൽ സമർപ്പിക്കും. അഴിമുഖത്തോട് ചേർന്ന് പുലിമുട്ട് നിർമ്മാണത്തിന് പഠനം നടത്താൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചു. അവലോകന യോഗത്തിലാണ് മന്ത്രി ഇക്കാര്യങ്ങൾ വെളിപ്പെടുത്തിയത്. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. 2023 സംസ്ഥാന ജൈവവൈവിധ്യ സംരക്ഷണ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. ഗ്രാമപഞ്ചായത്ത് ജൈവവൈവിധ്യ പരിപാലന സമിതികളിൽ 1-ാം സമ്മാനം കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് BMCക്കാണ്. എളവള്ളി ഗ്രാമപഞ്ചായത്ത് BMC 2-ാം സ്ഥാനം നേടി. മികച്ച ജൈവവൈവിധ്യ സ്കൂളായി കാസർഗോഡ് ബേക്കൽ ഗവൺമെന്റ് ഫിഷറീസ് ഹയർ സെക്കൻഡറി സ്കൂളിനെ തെരഞ്ഞെടുത്തു. മികച്ച ഗവൺമെന്റ് പൊതുമേഖലാ സ്ഥാപന വിഭാഗത്തിൽ കോട്ടയത്തെ മഹാത്മാഗാന്ധി സർവകലാശാല പുരസ്കാരം നേടി. കാവ് വിഭാഗത്തിൽ കോഴിക്കോട് പൊയിൽക്കാവാണ് പുരസ്കാരത്തിന് അർഹമായത്. ഹരിത വ്യക്തിയായി കൊല്ലത്തെ എ ഫൈസലിനെയും മികച്ച സസ്യജാല സംരക്ഷകനായി കെ ശശീന്ദ്രനെയും മികച്ച സംരക്ഷക കർഷകയായി വി വാണിയെയും തെരഞ്ഞെടുത്തു. ജന്തുജാല സംരക്ഷണത്തിൽ വിധു രാജീവിനാണ് പുരസ്കാരം. കേരളം നടപ്പിലാക്കിയ ഡിജിറ്റൽ സർവേ രാജ്യം മാതൃകയാക്കണമെന്ന് തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച നാഷണൽ സർവേ കോൺക്ലേവ് അഭിപ്രായപ്പെട്ടതായി മന്ത്രി കെ രാജൻ പറഞ്ഞു. മറ്റൊരു സംസ്ഥാനത്തിനും സാധിക്കാത്ത തരത്തിൽ സുതാര്യമായും വേഗത്തിലും ജനപങ്കാളിത്തത്തോടുകൂടിയാണ് സംസ്ഥാനത്ത് ഡിജിറ്റൽ റീസർവേ നടക്കുന്നതെന്ന് അദ്ദേഹം കാസർകോട്ട് പറഞ്ഞു. കോടോത്ത് സ്മാർട്ട് വില്ലേജ് ഓഫീസ് നാടിന് സമർപ്പിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. രാജ്യത്താദ്യമായി പ്രകൃതി ദുരന്തങ്ങൾ മുൻകൂട്ടി മനസ്സിലാക്കി പ്രതികരിക്കാൻ ജനങ്ങളെ സജ്ജമാക്കുന്ന ലിവിംഗ് ലാബ് പദ്ധതിക്ക് കണ്ണൂർ കണിച്ചാർ ഗ്രാമപഞ്ചായത്തിൽ തുടക്കമായി. വിശദാംശങ്ങളുമായി ആകാശവാണി ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
ദുരന്തങ്ങളിൽ അകപ്പെട്ടാൽ സ്വയം രക്ഷ നേടാനും മറ്റുള്ളവരെ രക്ഷപ്പെടുത്താൻ അറിവുള്ളവരുമായി ജനങ്ങളെ മാറ്റുക എന്നതാണ് ലിവിംഗ് ലാബ് പദ്ധതിയുടെ ലക്ഷ്യം. മലയോര പഞ്ചായത്തായ കണിച്ചാറിലെ ഏലപ്പേടികയിൽ കാലാവസ്ഥാ മുന്നറിയിപ്പ് സംവിധാനങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഇതിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ നേരിട്ട് ജനങ്ങളുടെ ഫോണിലേക്ക് എത്തും. ഇതുവഴി ദുരന്ത സാധ്യത മുൻകൂട്ടി അറിയാനും ജാഗ്രത പാലിക്കാനും സാധിക്കും. മുതിർന്നവർ മുതൽ കുട്ടികൾ വരെ എല്ലാവർക്കും ശാസ്ത്രീയ പരിശീലനവും നൽകി വരുന്നുണ്ട്. പഞ്ചായത്തിലെ വിവിധ സ്കൂളുകളിൽ നിന്നുള്ള 50 കുട്ടികൾക്ക് ദുരന്ത പ്രതിരോധത്തിനായി ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് പരിശീലന ക്യാമ്പുകൾ സംഘടിപ്പിച്ചു. കൂടാതെ 60 സന്നദ്ധരായ ആളുകളെ ചേർത്ത് ജനകീയ ദുരന്ത പ്രതികരണ സേനയും രൂപീകരിച്ചിട്ടുണ്ട്. സംസ്ഥാന ദുരന്ത നിവാരണ വകുപ്പ് നടത്തിയ പഠനത്തിൽ പഞ്ചായത്തിലെ 8.86 ചതുരശ്ര കിലോമീറ്റർ പ്രദേശം തീവ്രമോ അതിതീവ്രമോ ആയ മണ്ണിടിച്ചിൽ സാധ്യതയുള്ളതാണെന്ന് കണ്ടെത്തിയിരുന്നു.
സംസ്ഥാനത്ത് കാലവർഷം സജീവമായി തുടരുന്നു. ഇന്ന് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ശക്തമായ മഴ സാധ്യത മുൻനിർത്തി മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. കർണാടക തീരമേഖലയിൽ ശക്തമായ കാറ്റിന് സാധ്യതയുണ്ടെന്നും നിർദ്ദേശമുണ്ട്. കാസർഗോഡ് ജില്ലയ്ക്ക് സംസ്ഥാന മത്സ്യവകുപ്പ് ഏർപ്പെടുത്തിയ മികവിന്റെ പുരസ്കാരം ലഭിച്ചു. ഈ വർഷത്തെ അവാർഡുകളിൽ ജില്ലയിൽ നിന്ന് 2 കർഷകരാണ് അവാർഡ് നേടിയത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പ്രതിനിധി പി ജഗന്നിവാസൻ.
ഫിഷറീസ് വകുപ്പ് ജനകീയ മത്സ്യകൃഷി പദ്ധതിയുടെ ഭാഗമായി 2025 സംസ്ഥാന മത്സ്യകർഷക അവാർഡ് കാസർഗോഡ് ജില്ലയ്ക്ക് ലഭിച്ചു. 2 കർഷകരാണ് അവാർഡുകൾ കരസ്ഥമാക്കിയത്. ജില്ലയുടെ മത്സ്യവികസന പ്രവർത്തനങ്ങൾക്ക് കിട്ടിയ സംസ്ഥാനതല അംഗീകാരമാണിതെന്ന് കാസർഗോഡ് ജില്ലാ ഭരണകൂടം അറിയിച്ചു. കേരള സംസ്ഥാന മത്സ്യവകുപ്പ് നൽകുന്ന ഈ അവാർഡ് മത്സ്യകൃഷിയിൽ വിവിധ മേഖലകളിൽ മികവ് പുലർത്തുന്ന വ്യക്തികളെയും സ്ഥാപനങ്ങളെയും ആദരിക്കുന്നതിനായാണ് നൽകുന്നത്. ജില്ലയിൽ ഫിഷറീസ് മേഖലയിലെ കർഷകർക്ക് വേണ്ടിയും ഉദ്യോഗസ്ഥർക്ക് വേണ്ടിയും പ്രവർത്തിക്കുന്ന വിവിധ പദ്ധതികളുടെ ഫലപ്രദമായ നടപ്പാക്കൽ ഉറപ്പാക്കുന്നതിനായി ജില്ലാ കലക്ടർ നേതൃത്വം നൽകി നിരവധി പ്രധാന യോഗങ്ങൾ നടത്തിയിരുന്നു. വിവിധ പദ്ധതികൾ താഴെത്തട്ടിൽ കൂടുതൽ കാര്യക്ഷമമായി നടപ്പിലാക്കുന്നതിനായി വിവിധ നിർദ്ദേശങ്ങളും കൈക്കൊണ്ടിരുന്നു. ജില്ലാ ഭരണകൂടത്തിന് ഒരു വർഷത്തിനിടയിൽ ലഭിക്കുന്ന 7 പുരസ്കാരമാണിത്. 2023 ജൈവ വൈവിധ്യ പുരസ്കാരത്തിൽ മികച്ച BMCക്കുള്ള പുരസ്കാരം കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിന് ലഭിച്ചിരുന്നു.
വിവരാവകാശ അപേക്ഷകൾക്ക് ഫയൽ കാണാനില്ല എന്ന ഗവൺമെന്റ് ഓഫീസുകളുടെ മറുപടി നിയമപ്രകാരം അംഗീകൃത മറുപടിയല്ലെന്ന് സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ ഡോക്ടർ എ അബ്ദുൽ ഹക്കീം വ്യക്തമാക്കി. ഓഫീസിൽ ലഭ്യമല്ലാത്ത വിവരങ്ങൾ അത് ലഭ്യമായ മറ്റ് ഓഫീസുകളിലേക്ക് അയച്ചുകൊടുത്ത് മറുപടി നൽകണം. ഫയലിൽ വിവരമുണ്ടെങ്കിൽ അത് നൽകാൻ 30 വരെ കാത്തു നിൽക്കരുത് എന്നും കൊല്ലത്തെ ഹിയറിംഗിൽ അദ്ദേഹം പറഞ്ഞു. കോന്നി ചെങ്ങളം പാറമട അപകടത്തിൽ മരിച്ച ഒഡീഷ സ്വദേശി അജയ്കുമാർ റായിയുടെ മൃതദേഹം ഇന്നലെ രാത്രിയോടെ കണ്ടെത്തി. അപകടത്തിൽപ്പെട്ട എക്സ്കവേറ്ററിൽ നിന്നാണ് ശരീരം വീണ്ടെടുത്തത്. 20 ആഴത്തിൽ പാറകഷ്ണങ്ങൾക്കിടയിലായിരുന്നു മൃതദേഹം കുടുങ്ങിക്കിടന്നത്. ചരിത്രപ്രസിദ്ധമായ ആലപ്പുഴ ചമ്പക്കുളം മൂലം ജലോത്സവം ഇന്ന് ഉച്ചകഴിഞ്ഞ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്യും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ജില്ലാ പ്രതിനിധി രവികുമാർ.
കേരളത്തിലെ ജലോത്സവങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന ചമ്പക്കുളം മൂലം വള്ളംകളിക്ക് പിന്നിൽ അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ വിഗ്രഹ പ്രതിഷ്ഠയുടെ സ്മരണകളാണുള്ളത്. ചങ്ങനാശ്ശേരി കുറിച്ചി കരിങ്കുളം ക്ഷേത്രത്തിൽ നിന്നും അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലേക്കുള്ള പ്രതിഷ്ഠാ വിഗ്രഹം വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര ചമ്പക്കുളത്തെത്തി മാപ്പിളശ്ശേരി തറവാട്ടിൽ ഇറക്കിവെച്ച് അവിടെ നിന്നും കളിവള്ളങ്ങളുടെ അകമ്പടിയോടെ ചെമ്പകശ്ശേരി രാജാവ് അമ്പലപ്പുഴയ്ക്ക് കൊണ്ടുപോയതിന്റെ ചരിത്ര സ്മരണയാണ് ഈ വള്ളംകളി.
പ്രധാന വാർത്തകൾ വീണ്ടും. 5 സന്ദർശനത്തിന്റെ അവസാനഘട്ടത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് നമീബിയയിലെ വിൻഹോക്കിലെത്തും. സംസ്ഥാനത്തെ നിപ സമ്പർക്ക പട്ടികയിൽ 485 പേരാണ് ഉൾപ്പെട്ടിരിക്കുന്നതെന്ന് മന്ത്രി വീണ ജോർജ്. ചരിത്രപ്രസിദ്ധമായ ആലപ്പുഴ ചമ്പക്കുളം മൂലം ജലോത്സവം ഇന്ന്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.